മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം ശ്രീകൃഷ്ണ കിഷോർ, ഒരിക്കൽ കൂടി എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിജു.
ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഹിലരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപും സ്ഥാനാർത്ഥികളായി നേർക്കുനേർ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മാസങ്ങൾ ഇനിയുമുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് പറയാൻ കഴിയുമോ?
ഡിജു സൂചിപ്പിച്ചതുപോലെ രണ്ട് പാർട്ടികളുടെയും കൺവെൻഷൻ ഈയിടെ സമാപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ക്ലീവ്ലൻഡിൽ നടന്നു, നമുക്കറിയാം. ഹിലരി ക്ലിന്റനും ഡെമോക്രാറ്റിക് കൺവെൻഷൻ ഫിലഡൽഫിയയിൽ സമാപിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഇനിയാണ് ശരിക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വ്യക്തമാകുന്നത്. ഇരു സ്ഥാനാർത്ഥികളും 50 സംസ്ഥാനങ്ങളിലും പ്രചരണം തുടങ്ങുന്നത് ഇപ്പോഴാണ്. നവംബർ 8-നാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്ന് നമുക്ക് പറയാനാകില്ലേ. പ്രത്യേകിച്ചും ഒരു കൺവെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, റിപ്പബ്ലിക്കൻ കൺവെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അഭിപ്രായ സർവേകളിൽ നേരിയ മുൻതൂക്കം ഉണ്ടാവും. അതുതന്നെയായിരുന്നു സംഭവിച്ചത്. ക്ലീവ്ലൻഡിലെ കൺവെൻഷൻ സമാപിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു 3-4 പോയിന്റിന്റെ മുൻതൂക്കമുണ്ടായിരുന്നു. അത് ഹിലരി ഡെമോക്രാറ്റിക് കൺവെൻഷൻ കഴിഞ്ഞിട്ട് ന്യൂട്രലൈസ് ചെയ്യുക മാത്രമല്ല, ഇപ്പോഴുള്ള നാഷണൽ സർവേക്ക് അനുസരിച്ച് ശരാശരി ഹിലരി ക്ലിന്റന് ഏകദേശം ഒരു 4 പോയിന്റിന്റെ മുൻതൂക്കമുണ്ട്. പക്ഷെ അതൊന്നും മുൻതൂക്കം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇനി 3 ഉണ്ട് ഇലക്ഷന്. അതിന്റെ ഇടയിൽ എന്തും സംഭവിക്കാൻ, ഡിബേറ്റുകൾ കഴിഞ്ഞിട്ടില്ല. ഡിബേറ്റുകൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ഡിബേറ്റിലെ പെർഫോമൻസ്, എന്തൊക്കെ നയ സമീപനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ നിർണായകമായ സൂചികകൾ തന്നെയാണ് ഈ ഡിബേറ്റുകൾ. അതുകൊണ്ട് ഇപ്പോൾ വ്യക്തമായി ആർക്ക് മുൻതൂക്കം ഉണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വളരെ ശക്തമായ ഒരു അടിത്തറയുണ്ട്, അത് ഹില്ലരി ക്ലിന്റന് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകും. അതുപോലെ തന്നെ ട്രംപിനും കഴിഞ്ഞ വർഷം മിറ്റ് റോംനി ജയിച്ച സംസ്ഥാനങ്ങളിൽ ട്രംപിന് ഇപ്പോഴും മുൻതൂക്കമുണ്ട്. പക്ഷേ ഏതാനും സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലം നിർണയിക്കുക. സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയാവുന്നത് പോലെ 3 സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും, ഫ്ലോറിഡ, പെൻസിൽവേനിയ, ഒഹായോ. ഈ 3 സംസ്ഥാനങ്ങളിലെ നിർണായകമാണ്. അതുപോലെ തന്നെ പെൻസിൽവേനിയ, അതും വളരെ ഒരു സ്വിംഗ് സ്റ്റേറ്റായിട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമായ മുൻതൂക്കം ആർക്കുമില്ല, വളരെ ഒപ്പത്തിനൊപ്പം തന്നെയാണ്. ഇനിയാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുതൽ സജീവമാകുന്നത്.
ഇതിൽ ഈ ഡിബേറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഒബാമയുടെ മനോഹരമായ പ്രസംഗങ്ങൾ, അത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള കാര്യവും. ഇത്തവണ ഇവർ രണ്ടുപേരുടെയും, ട്രംപിന്റെയും ഹിലരി ക്ലിന്റന്റെയും ഒരു പ്രസംഗ പാഠവം നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മുൻതൂക്കമുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ
ഒബാമ, നമുക്കറിയാം, ഒബാമ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു വാഗ്മി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ യെസ് വി ക്യാൻ, അല്ലെങ്കിൽ ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്ക മുഴുവൻ അലയടിച്ച് അദ്ദേഹത്തിന് വളരെ ഒരു പിന്തുണ ലഭിച്ചിരുന്നു. ഹില്ലരി ഒബാമയെ പോലെയുള്ള ഒരു വാഗ്മി അല്ലെങ്കിലും ഹില്ലരിക്ക് ഈ രംഗത്തൊക്കെ വളരെ പരിചയമുണ്ടാകും. അവർ ന്യൂയോർക്കിലെ സെനറ്റർ ആയിരുന്നു, പിന്നെ ഇതിനു മുന്നേ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. 112 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ ഒബാമയെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ, നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് 16 റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ്, പ്രൈമറി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് ഈ ഒരു ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡിബേറ്റിൽ പരിചയമുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അത്ര വലിയ പ്രിപ്പറേഷനും കൂടിയൊന്നും ആയിരിക്കില്ല ഡിബേറ്റിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും തുറന്ന് പറയാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില ഗ്രൂപ്പുകളിലുള്ള പ്ലസ് പോയിന്റും. അദ്ദേഹം ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഹില്ലരി കുറച്ചും കൂടി വളരെ പ്രിപ്പയർഡ് ആയിട്ട് വളരെ ഒരു പോളിസി ഫോക്കസ്ഡ് ഡിബേറ്റ് പെർഫോമൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹം കൂടുതൽ വൺ ലൈനേഴ്സ് ആയിരിക്കും, വലിയ സൊല്യൂഷൻ ഒന്നും ഡിബേറ്റിലൂടെ അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. ആ ഒരു തരം ശൈലി തന്നെയായിരിക്കും അദ്ദേഹം പിന്തുടരുക.
ഓക്കെ, എന്തായാലും 230 വർഷത്തെ പഴക്കമുള്ള ജനാധിപത്യമാണ് അമേരിക്കൻ ജനാധിപത്യം. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പ്രമുഖ പാർട്ടിയിൽ നിന്ന് വനിത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഒരു ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 50% വനിതകളുള്ള രാജ്യവുമാണ്. അപ്പോൾ ഇത്തവണ വനിതകൾ തന്നെയായിരിക്കും ഒരു പക്ഷേ വിധി നിർണയിക്കുന്നത്.
അങ്ങനെ പറയാനാകില്ല. ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു ആന്റി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് എന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത ഒരു വ്യവസായി, ഒരു റിപ്പബ്ലിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇത്രയും വർഷമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിനെ പൂർണ്ണമായും നാമാവശേഷമാക്കി ഒരു ഔട്ട്സൈഡർ വന്നിരിക്കുന്നു. അപ്പോ ഡൊണാൾഡ് ട്രംപ് എന്ന ഈ വലിയൊരു ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഇലക്ഷൻ ഇത്രയും കാലം നിർവചിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് തുടരാനാണ് സാധ്യത. പ്രത്യേകിച്ച് നമ്മുടെ ഹില്ലരിയുടെയൊക്കെ വോട്ടിംഗ് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ, പ്രൈമറി തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വനിതകളുടെയും സ്ത്രീകളുടെയും വലിയൊരു പിന്തുണ എവിടെയും ലഭിച്ചിട്ടില്ല. അവർക്ക് മെയിൻ ആയിട്ടുള്ളത് 65 ആൾക്കാരുടെ വോട്ടുകൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ റിച്ചർ പോപ്പുലേഷൻ കുറെ അവർക്ക് വോട്ട് ചെയ്യുന്നു. വനിതകളുടെ ഇടയിലൊക്കെ വളരെ സ്പ്ലിറ്റ് ഉണ്ട്. കാരണം ഹില്ലരിക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടറിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, വിശ്വാസ്യത. അവർക്ക് എല്ലാ ജനവിഭാഗങ്ങളും അവരോട് പെട്ടെന്ന് അടുക്കുന്ന ഒരു പ്രകൃതമല്ല അവരുടെ. കാരണം പിന്നെ അവർ എത്രയോ വർഷം പബ്ലിക് ലൈഫിൽ ഉള്ളതുകൊണ്ട് അവർ എത്രയോ തവണ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരെ കൂടുതൽ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു. അതുകൊണ്ട് വനിതകളുടെ ഒരു സിഗ്നിഫിക്കന്റ് ബ്ലോക്ക് ഹില്ലരിക്ക് വരണം എന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് സ്ത്രീകളെ വളരെ, അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ വളരെ ആന്റി വിമൻ, അങ്ങനെയുള്ള ഒരു സ്ഥിതിയും ഉണ്ട്. അതുകൊണ്ട് ഇനി ഇലക്ഷൻ ആകുമ്പോൾ കൂടുതൽ വനിതകളും എന്താ പറയാ, നോൺ വൈറ്റ് പോപ്പുലേഷനും ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ വുമൻ വളരെ ചരിത്രപരമായൊരു സംഭവം തന്നെയാണ്. പ്രധാനപ്പെട്ട അമേരിക്കയിലെ ഒരു പാർട്ടി ഒരു വനിതയെ ആദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ഹില്ലരി ജയിക്കണമെന്നില്ല.
ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത്, മൈഗ്രേഷന്റെ വിഷയം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ആയുധം അതാണല്ലോ, കുടിയേറ്റം, പ്രത്യേകിച്ച് മെക്സിക്കൻ കുടിയേറ്റം, മുസ്ലിം ജനവിഭാഗം, ഇത് രണ്ടുമാണല്ലോ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു ട്രംപിന്റെ ട്രംപ് കാർഡ് എന്ന് പറയാവുന്നത്. അത് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അവിടെ?
അത് ബ്രിട്ടനിൽ വർക്ക്ഔട്ട് ചെയ്തു. ബ്രെക്സിറ്റിന്റെ പ്രധാനമായുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമിഗ്രേഷൻ ഇഷ്യൂ തന്നെയായിരുന്നു. അതിന് ബ്രിട്ടനിൽ സപ്പോർട്ട് കിട്ടിയത് കൂടുതലും റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ നോൺ സിറ്റി ഏരിയാസിലുമായിരുന്നു. കുറെ അറബ് റെഫ്യൂജീസ് വരുന്നു, സിറിയയിൽ നിന്നുള്ള റെഫ്യൂജീസ് വരുന്നു, ഇമിഗ്രന്റ് പോപ്പുലേഷൻ കൂടുന്നു. അതായിരുന്നു ബ്രിട്ടനിലെ നമ്മുടെ ലീവ് ക്യാമ്പയിന്റെ പ്രധാനമായ ഒരു അജണ്ട. ആ ഒരു ആശയം തന്നെയാണ്, അതിൽ നിന്ന് പ്രചോദനം കൂടി കൊള്ളുന്നുണ്ട് ട്രംപ്. ബ്രിട്ടനിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ നടക്കില്ല എന്നൊരു ചിന്ത തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം, കാരണം അദ്ദേഹം ഈ ഹിസ്പാനിക്കൾക്കെതിരെ അല്ലെങ്കിൽ സ്പാനിഷ് വംശജർക്ക് എതിരെ, പ്രത്യേകിച്ച് മെക്സിക്കോക്കാർക്ക് എതിരെയൊക്കെ നടത്തിയ പരാമർശങ്ങളൊക്കെ വളരെ ക്രൂഡായിട്ടുള്ള പരാമർശങ്ങളാണ്. അത് പ്രത്യേകിച്ചും ചില സ്വിംഗ് സ്റ്റേറ്റുകളിൽ, ഫ്ലോറിഡയിലൊക്കെ വളരെയധികം ഹിസ്പാനിക്സ് ഉണ്ട്, പെൻസിൽവേനിയ അങ്ങനത്തെ, വെർജീനിയ, അവിടെയൊക്കെ അദ്ദേഹത്തിന് വളരെ ഒരു തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുടിയേറ്റ പ്രശ്നം, ഇമിഗ്രേഷൻ ഇഷ്യൂ ഈ ഇലക്ഷനിൽ വളരെ വലിയൊരു വിഷയമായി തന്നെ വരും തീജു. കാരണം അതിൽ ഇപ്പൊ നമ്മൾ റിപ്പബ്ലിക്കൻ പോളിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഇലക്ഷനിലും മൂന്ന് ഇഷ്യൂ ആണ് സാധാരണ ഉണ്ടാവാറ്. ഒന്ന് എബോർഷൻ റിലേറ്റഡ് ഇഷ്യൂ, ഒന്ന് ഗൺ കൺട്രോൾ, അല്ലെങ്കിൽ ഫാമിലി വാല്യൂസ്. ഈ മൂന്ന് ഇഷ്യൂ ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എജൻഡ. ഈ മൂന്ന് ഇഷ്യൂ ഈ ഇലക്ഷനിൽ ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സംസാരിക്കുന്നത് എന്താ, സെക്യൂരിറ്റി, ടെററിസം, പിന്നെ ഇക്കോണമിയുടെ കാര്യങ്ങളും ഇമിഗ്രേഷന്റെ കാര്യങ്ങളുമാണ്. അപ്പൊ ആ നാരറ്റീവ് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ഇമിഗ്രേഷൻ ഇഷ്യൂ ആയിരിക്കും ഡിബേറ്റിലും എല്ലാം ട്രംപ് ഉന്നയിക്കുക. പക്ഷേ ഐ തിങ്ക് മോസ്റ്റ് ഇമിഗ്രൻസ് വിൽ പ്രിഫർ ഹില്ലരി. കാരണം അവരുടെ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും. പിന്നെ ട്രംപ് വളരെയധികം ഒരു ഇമിഗ്രന്റ് പോപ്പുലേഷനെ എലിനേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, നമ്മുടെ ഒരു മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പൊതുവിൽ ഇന്ത്യൻ വംശജരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ, ഇത്തവണത്തെ ഒരു രീതി എങ്ങനെയായിരിക്കും?
ഇപ്പോൾ ഞാൻ ഈ പ്യൂ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഇലക്ഷനും സംബന്ധിച്ചും മറ്റ് പല സർവേയൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവരുടെ കണക്കുകൾ ഞാൻ ഈയിടെ പരിശോധിച്ചപ്പോൾ, അവരൊരു 3 വർഷം മുന്നേയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ, പൊതുവെ ഏഷ്യൻസിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇന്ത്യൻസിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻസ് ആർ ട്രഡീഷണലി സപ്പോർട്ടീവ് ഓഫ് ഡെമോക്രാറ്റ്സ്. 65% ഡെമോക്രാറ്റ് ലീനിങ്ങും ബാക്കി റിപ്പബ്ലിക്കൻ ലീനിങ്ങുമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഭൂരിഭാഗം ഇന്ത്യൻസും ഹില്ലരിക്ക് സപ്പോർട്ടീവ് ആണ്. പക്ഷേ ഒരു ഇന്ത്യൻസ് ഫോർ ട്രംപ് എന്നൊരു സംഘടനയുണ്ട്. ട്രംപിന് സപ്പോർട്ടേഴ്സ് ഇല്ലാതില്ല.
പൂജകളും മറ്റുമൊക്കെ നടത്തുന്ന ചിത്രങ്ങൾ വളരെ വ്യാപകമായി വന്നിരുന്നല്ലോ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ.
അതെ അതെ. അതിന്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും ട്രംപിന് ഹവൻ നടത്തുന്നു, ട്രംപിന് വേണ്ടി പൂജ നടത്തുന്നു, ട്രംപിന് തിരകക്കുറി അണിയിക്കുന്നു. ഇതൊക്കെ ട്രംപിന്റെ ഒരു ആന്റൈ മുസ്ലിം സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ആന്റൈ മുസ്ലിം സ്ലോഗൻസിനോട് താല്പര്യമുള്ള ഗ്രൂപ്പുകളാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അല്ലാതെ ഒരു പൊളിറ്റിക്കലി ബേസ്ഡോ അല്ലെങ്കിൽ ട്രംപിന്റെ വേറെ പോളിസിയിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ.
ഓക്കെ. തെരഞ്ഞെടുപ്പിന് ഇനി പറഞ്ഞതുപോലെ ഇനിയും മാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാറിമറിയാനുള്ള സമയവുമുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇത്രയധികം ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന് വളരെയധികം നന്ദി ശ്രീ കൃഷ്ണ കിഷോർ.
താങ്ക് യു ദീജു, ഓൾവേസ് എ പ്ലെഷർ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.